2024 March 17 ഞായർ. ഇന്ന് 1199 മീനം 4. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കേരളത്തിൽ 26 April. June 4 ഫലപ്രഖ്യാപനം. 19 April, 26 May 7, 13, 20, 25 June 1 എന്നിങ്ങനെ 7 ഘട്ടങ്ങൾ. 22 സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടം. UP, ബീഹാർ, ബംഗാൾ എന്നിവിടങ്ങളിൽ 7 ഘട്ടം. മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നു. കേരളത്തിലെ സമയക്രമം: തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം March 28, പത്രികാ സമർപ്പണം April 4, സൂക്ഷ്മ പരിശോധന April 5, പിൻവലിക്കാനുള്ള അവസാന തീയതി April 8, പ്രചാരണ സമാപനം April 24, വോട്ടെടുപ്പ് April 26. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങൾ: അരുണാചൽ പ്രദേശ്, സിക്കിം April 19, ആന്ധ്രാപ്രദേശ് May 13, ഒഡീഷ May 13, 20, 25 June 1. 13 സംസ്ഥാനങ്ങളിലായി 26 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പും നടക്കും. ഇവയിൽ ഹിമാചലിൽ അയോഗ്യരാക്കപ്പെട്ട 6 കോൺഗ്രസ് MLA മാരുടെ മണ്ഡലങ്ങളും ഉൾപ്പെടും. ലോക്സഭയിലേക്ക് ആകെ സീറ്റ് 543, ഭൂരിപക്ഷത്തിന് വേണ്ടത് 272. 96.88 കോടി വോട്ടർമാർ. 2019 അപേക്ഷിച്ച് 7.2 കോടി വോട്ടർമാർ അധികം. കേരള സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് 1290 കോടിയുടെ ആനുകൂല്യങ്ങൾ. വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ കൂട്ടത്തോടെ അനുവദിച്ചു. റബ്ബർ താങ്ങുവില 180 രൂപയാക്കി. ജീവനക്കാർക്ക് ലീവ് സറണ്ടർ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് സർക്കാർ ജീവനക്കാരുടെ ലീവ് സറണ്ടറും വിരമിച്ചവരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും റബ്ബർ ഇൻസെൻറ്റീവ് സ്കീമിലേക്കുള്ള പണവുമടക്കം സർക്കാർ അനുവദിച്ചു. ഇതിന് 1290 കോടി രൂപയാണ് ഒറ്റ ദിവസം അനുവദിച്ചത്. പെരുമാറ്റച്ചട്ടം ബാധിക്കാതിരിക്കാനായി തിരക്കിട്ട ഉത്തരവുകളും ഇറക്കി. കഴിഞ്ഞ ദിവസം 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിച്ചിരുന്നു. കരാറുകാരുടെ ബില്ലുകൾ മാറുന്നതിനും മറ്റു ഭരണ ചെലവുകൾക്കുമായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും മുടങ്ങിക്കിടക്കുന്ന പരമാവധി ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പെൻഷൻ കുടിശ്ശിക 628 കോടി രൂപ. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 2 വർഷം കൊണ്ട് 4 ഗഡുക്കളായി വിതരണം ചെയ്യാമെന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഉറപ്പ്. എന്നാൽ 2 ഗഡു നൽകിയ ശേഷം നിർത്തി. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷമാണ് 3ാം ഗഡു അനുവദിച്ചത്. 5.07 ലക്ഷം പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക. 628 കോടി രൂപ ഇതിനായി അനുവദിച്ചു. റബ്ബർ ബോണസ് 24.48 കോടി. റബ്ബർ കർഷകർക്ക് ഉൽപ്പാദന ബോണസായി 24.48 കോടി രൂപ അനുവദിച്ചു. ഇതോടെ റബ്ബർ ബോർഡ് അംഗീകരിച്ച പട്ടികയിലുള്ളവർക്ക് സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലെത്തും. 1.5 ലക്ഷത്തിലേറെ ചെറുകിട നാമമാത്ര റബ്ബർ കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കുക. റബ്ബറിൻ്റെ താങ്ങുവില ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അടുത്ത മാസം മുതൽ കിലോയ്ക്ക് 170 രൂപയിൽ നിന്ന് 180 രൂപയാക്കി വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കുകയും ചെയ്തു. ജീവനക്കാർക്ക് ലീവ് സറണ്ടർ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 2024-25 ലീവ് സറണ്ടർ അനുവദിച്ചു. ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്കും GPF ഇല്ലാത്തവർക്കും ആനുകൂല്യം അടുത്ത മാസം 1 പണമായി ലഭിക്കും. മറ്റുള്ളവരുടേത് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിക്കും. 4 വർഷം കഴിഞ്ഞ് പിൻവലിക്കാനാകൂ. ലൈഫ് പദ്ധതി 130 കോടി. ലൈഫ് ഭവന പദ്ധതിക്കായി 130 കോടി രൂപ അനുവദിച്ചു. ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ വിഹിതമായി ഈ തുക കൈമാറും. 448.34 കോടി രൂപയുടെ അടുത്ത ഗഡു ഹഡ്കോ വായ്പ ലഭിക്കാനുള്ള സർക്കാർ ഗ്യാരണ്ടിയും നൽകി. നഗരപ്രദേശങ്ങളിൽ ഭവന നിർമ്മാണത്തിന് ധനസഹായം നൽകുന്നതിന് 217.22 കോടി രൂപയുടെ സർക്കാർ ഗ്യാരണ്ടിയും അനുവദിക്കും. സ്കോളർഷിപ്പിന് 454 കോടി രൂപ. 2022-23 വരെയുള്ള പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യാൻ 454 കോടി രൂപ അനുവദിച്ചു. ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിക്കുന്നതിനുള്ള ഇൻസെൻറ്റീവായി 12.88 കോടി രൂപയും NHM ആശാപ്രവർത്തകരുടെ ശമ്പളവും ഓണറേറിയവും വിതരണം ചെയ്യാൻ  40 കോടി രൂപയും അനുവദിച്ചു. ചൂട് വർദ്ധിക്കുന്നു. 10 ജില്ലകളിൽ ബുധനാഴ്ച വരെ യെല്ലോ അലർട്ട്. ഉയർന്ന ചൂടിന് സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്ത് 10 ജില്ലകളിൽ ബുധനാഴ്ച വരെ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ താപനില 39 ഡിഗ്രി വരെയും ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി വരെയും ഉയരാം. കോട്ടയം, പത്തനംതിട്ട, തൃശൂർ 37 ഡിഗ്രി വരെ, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ 36 ഡിഗ്രി വരെ എന്നിങ്ങനെയാണ് മുന്നറിയിപ്പ്. അതേസമയം ഇന്ന് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. കേരളത്തിൽ മാർച്ച് മുതൽ ഏപ്രിൽ വരെ സ്ഥിരമായി ചൂട് വർദ്ധിക്കുന്നതായും മെയ്യിൽ കുറയുന്നതായും CWRDM പഠനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ചൂട് ഏപ്രിൽ മാസത്തിലാണ്. ഇത് കാരണം ജല ഉപയോഗം വർദ്ധിക്കുമെന്നും ഇത് ഉപരിതല ഭൂഗർഭജലത്തിൻ്റെ അളവിൽ കുറവ് വരുത്തുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. ഇലക്ട്രൽ ബോണ്ട്, പൗരത്വ നിയമം, രാഷ്ട്രീയം തിളയ്ക്കും. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ: ഒന്ന്, CAA UCC. 2019 പാസായ പൗരത്വ ഭേദഗതി നിയമം, അതായത് CAA, അനുസരിച്ചുള്ള ചട്ടങ്ങൾ 4 വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി വിജ്ഞാപനം ചെയ്തത് ചർച്ചയായി. ദേശീയ പൗരത്വ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ എന്നിവ സംബന്ധിച്ച അനുബന്ധ ചർച്ചകളും ഇതോടൊപ്പം ഉയരുന്നു. ഉത്തരാഖണ്ഡ് ഏക വ്യക്തി നിയമം നടപ്പാക്കി. അസമും ആ വഴിയിലാണ്. സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയ ശേഷം കേന്ദ്രം നിയമനിർമ്മാണം കൊണ്ടുവരുന്ന രീതിയാണ് BJP ലക്ഷ്യമിടുന്നത്. 2. രാമക്ഷേത്രം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠ വലിയ ചലനം ഉണ്ടാക്കുമെന്നാണ് BJP വിലയിരുത്തൽ. നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രത്തിന് വഴിയൊരുക്കിയതെന്ന പ്രചാരണത്തിന് ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും അലയൊലി അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ക്ഷേത്രപ്രതിഷ്ഠയുടെ ആവേശം വോട്ടിൽ പ്രതിഫലിക്കില്ലെന്നും അതുകൊണ്ടാണ് കാശി മധുര വിഷയങ്ങൾ സംഘപരിവാർ ഉയർത്താൻ ശ്രമിക്കുന്നതെന്നുമാണ് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. 3. ഇലക്ട്രൽ ബോണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച തുകയുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നത് വിവിധ കക്ഷികളും സംഘടനകളും BJPക്കെതിരായ ആയുധമാക്കി കഴിഞ്ഞു. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് വൻകിട കമ്പനികളിൽ നിന്ന് ബോണ്ട് വഴി പണം ശേഖരിക്കുകയും എതിരാളികൾക്ക് പണം ലഭിക്കുന്നത് തടയുകയും ചെയ്യുന്നതായാണ് ആരോപണം. സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് കടുത്ത നടപടികൾ സ്വീകരിച്ചതോടെ 12,769 കോടി രൂപയുടെ കണക്ക് പുറത്തായി. ഇതിൽ 6,061 കോടി രൂപയും ലഭിച്ചത് BJPക്കാണെന്ന് ചർച്ചാ വിഷയമായി കഴിഞ്ഞു. 4. കർഷക സമരം. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തരേന്ത്യയിൽ വിവിധ കർഷക സംഘടനകൾ സമരരംഗത്തുണ്ട്. 1.5 വർഷത്തോളം നീണ്ട സമരത്തിന് ശേഷം കൃഷി നിയമങ്ങൾ പിൻവലിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഉറപ്പുകളിലൊന്നാണിത്. ഹരിയാനയിലും പടിഞ്ഞാറൻ UPയിലും രാജസ്ഥാനിലും ഉയരുന്ന കർഷക രോഷം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം. പഞ്ചാബിൽ BJPക്ക് പഴയ സഖ്യകക്ഷിയായ അകാലിദളുമായി സഖ്യം പുനഃസ്ഥാപിക്കുന്നതിനും സമരം വിലങ്ങുതടിയാണ്. 5. മണിപ്പൂർ. ഇനി അടങ്ങാത്ത മണിപ്പൂർ കലാപം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP സഖ്യത്തിന് ക്ഷീണമായേക്കും. മേഖലയിലെ ഘടകകക്ഷികളും ഇക്കാര്യത്തിൽ 2 മനസ്സോടെയാണ് BJPക്കൊപ്പം നിൽക്കുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിലും പ്രതിപക്ഷം ഇത് പ്രധാന ചർച്ചാ വിഷയമാക്കുന്നു. വടക്ക് കിഴക്കൻ മേഖലകളിൽ BJP വിരുദ്ധ വോട്ടുകൾ പ്രാദേശിക കക്ഷികൾക്കിടയിൽ ചിതറിപ്പോകുന്നത് പ്രതിപക്ഷത്തിന് വെല്ലുവിളിയാണ്. പണമിടപാട് നിരീക്ഷിക്കും. ബാങ്ക് ഇടപാടിന് പുറമെ വാലറ്റുകളിലെ അസ്വാഭാവിക ഇടപാടുകളിലും ശ്രദ്ധിക്കും. തിരഞ്ഞെടുപ്പ് കാലത്ത് സംശയകരമായ പണമിടപാടുകളെക്കുറിച്ച് ബാങ്കുകളിൽ നിന്ന് ദിവസേന റിപ്പോർട്ടുകൾ തേടുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. കറൻസി സൂക്ഷിക്കുന്ന ചെസ്റ്റ് ബ്രാഞ്ചുകളിൽ അസ്വാഭാവിക ഡിമാൻഡ് വന്നാൽ കമ്മീഷനെ അറിയിക്കാനും നിർദ്ദേശമുണ്ട്. പേയ്മെൻറ്റ് വാലറ്റുകളിലെ അസ്വാഭാവിക ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെടുത്താൻ നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. GST ഈ വാലറ്റ് ബില്ലുകളും പരിശോധിക്കും. നോൺ ഷെഡ്യൂൾഡ് വിമാനങ്ങളിലും നിരീക്ഷണം ഏർപ്പെടുത്തും. ഹെലികോപ്റ്ററുകളിൽ കൊണ്ടുവരുന്ന സാമഗ്രികൾ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ പരിശോധിക്കും. കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർത്ത യുവജനങ്ങൾ 2.88 ലക്ഷം. 18 തികഞ്ഞിട്ടും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ അപേക്ഷ നൽകൂ. ഓരോ വോട്ടും അമൂല്യമാണ്. ശുഭദിനം. നന്ദി.